ഇത് SBS റേഡിയോ മലയാളം.
ഓസ്ട്രേലിയ ഈ ആഴ്ച കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയ്ക്കായാണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കണമോ എന്ന വിഷയത്തിൽ രണ്ടു മാസമായി ഓസ്ട്രേലിയയിൽ നടന്നുവന്ന പോസ്റ്റൽ സർവേയുടെ ഫലമറിയുന്ന ആഴ്ച. നവംബർ 15, അതായത് വരുന്ന ബുധനാഴ്ചയാണ് ഫലം പ്രസിദ്ധീകരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവുമധികം ചർച്ചയായ ഈ വിഷയത്തിൽ SBS മലയാളവും നിരവധി റിപ്പോർട്ടുകളായിരുന്നു ഇതുവരെ നൽകിയത്. എന്തായാലും സ്വവർഗ വിവാഹ വിഷയത്തിൽ ഓസ്ട്രേലിയൻ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയുന്നതിന് മുൻപ് ഈ പ്രചാരണകാലം എങ്ങനെ പോയി എന്ന കാര്യം ഒന്നുകൂടി നമുക്ക് തിരിഞ്ഞു നോക്കാം. സ്വവർഗ പ്രണയികൾക്ക് നിയമപരമായി വിവാഹം കഴിക്കാൻ അനുമതി നൽകണമോ എന്ന വിഷയത്തിൽ വോട്ടവകാശമുള്ള ഓസ്ട്രേലിയക്കാരിൽ 78.5% പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. പോസ്റ്റൽ ജനഹിത പരിശോധന എന്നറിയപ്പെട്ട ഈ സർവേയിൽ 1.26 കോടി ബാലറ്റുകളായിരുന്നു ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന് ലഭിച്ചത്. നവംബർ 15 ബുധനാഴ്ച രാവിലെ 10 മണിക്കായിരിക്കും ABSന്റെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ സർവേയുടെ ഫലം പുറത്തുവിടുക. പോസ്റ്റൽ സർവേയുടെ വെബ്സൈറ്റിലും അതേസമയം തന്നെ ഫലം പ്രസിദ്ധീകരിക്കും. സ്വവർഗവിവാഹത്തെ അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും ദേശീയ തലത്തിലുള്ള കണക്കുകൾക്കൊപ്പം ഓരോ സംസ്ഥാനവും തിരിച്ചുള്ള കണക്കുകളും ഓരോ പ്രായവിഭാഗത്തിൽപ്പെട്ടവരുടെയും നിലപാടുകളുമെല്ലാം ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. September 12 ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സർവേയുടെ ബാലറ്റ് പേപ്പറുകൾ അയച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രി മാൽക്കം ടേൺബുൾ തന്നെ സ്വവർഗവിവാഹത്തെ അനുകൂലിക്കുന്ന യെസ് ക്യാമ്പയിന് വേണ്ടി പരസ്യമായി രംഗത്തെത്തുന്നതാണ് പ്രചാരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കണ്ടത്.
Throughout my time in public life, whether in government or in opposition, I've sought to ensure that same-sex couples are not discriminated against and their entitlements, be it in respect of medical benefits, taxation, superannuation or employment, are no different to those accorded to heterosexual couples. Why then shouldn't those same rights now be extended to marriage? Now this is not a cause that divides along party political lines, as much as some others might suggest.
പ്രധാനമന്ത്രിയുടെ ഏതെങ്കിലും ഒരു നിലപാടിനെ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതും അതിന്റെ പേരിൽ പരസ്യമായി പ്രശംസിക്കുന്നതും ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അത്യപൂർവമായ കാര്യമാണ്. ഇവിടെ അതും കണ്ടു. മാൽക്കം ടേൺബുളിന്റെ നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ബിൽ ഷോർട്ടൺ രംഗത്തെത്തി.
I give credit to the Prime Minister for supporting marriage equality. If we win this survey, it won't be because of a particular politician or politicians. It'll be because Australia has said it's time to make marriage equality reality. I'm very optimistic and today only improves my sense of possibility.
എന്നാൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നിന്നെങ്കിലും ഭരണ മുന്നണിക്കുള്ളിൽ എല്ലാവരും പ്രധാനമന്ത്രിക്കൊപ്പമായിരുന്നില്ല. നിരവധി ഫെഡറൽ മന്ത്രിമാരാണ് പ്രധാനമന്ത്രിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയത്. ഈ വിഷയത്തിൽ നിരവധി പേരോട് SBS മലയാളവും സംസാരിച്ചിരുന്നു. ബ്രിട്ടീഷ് നിയമപ്രകാരം സ്വവർഗ പങ്കാളി വിവാഹം കഴിച്ച് ജീവിക്കുന്ന സിഡ്നിയിലുള്ള ബിനു രാഘവൻ സ്വവർഗ പ്രണയികൾ സമൂഹത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്.
ഞങ്ങൾക്ക് ബ്രിട്ടീഷ് നിയമം അനുസരിച്ച് ഞങ്ങളെ മാരീഡ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയയില് സെയിം സെക്സ് മാരേജ് അല്ലെങ്കിൽ സ്വവർഗ മാരേജ് അനുവദിക്കാത്ത, അതിനെ ഈക്വലായിട്ട് കൺസിഡർ ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. സോ അത് ഞങ്ങളെ വളരെ പേഴ്സണലായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. മൂന്ന് രീതിയിലാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ഒന്ന്, ലീഗൽ ഫാക്ട്സ്, അതായത് ഇപ്പം എനിക്കോ എന്റെ പാർട്ട്ണറോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച് ഞങ്ങൾ പ്രൊട്ടക്റ്റഡ് അല്ല. ഓക്കെ, ഈവൻ ദോ ഞങ്ങള് ഫുള്ളി മാരീഡ് ആണ്, ഞങ്ങൾക്ക് ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഓസ്ട്രേലിയയില് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരാൾ പ്രൊട്ടക്റ്റഡ് അല്ല, ലീഗലായിട്ട് ഫിനാൻഷ്യൽ തിങ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി. നമ്മള് മലയാളികൾ പല രാജ്യത്തും പല ദേശങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ നമ്മള് പല വിധത്തിലുള്ള ഡിഫറൻഷിയേഷൻ ഓൾറെഡി അനുഭവിച്ച ആൾക്കാരാണ്. അപ്പൊ എന്നെ പോലെ ഒരു മനുഷ്യന് അത് തന്നെ ചില ചില ഫസ്റ്റ് വേൾഡ് കൺട്രീസിൽ ചെല്ലുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ They will treat you like a second rate citizen. അതിന്റെ പുറത്ത് പിന്നെ ഒരു നിനക്ക് മാരി ചെയ്യാനുള്ള അവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ ഇത് വളരെ ഡിമിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്. സോ മാരേജ് ഇക്വാളിറ്റി കൊണ്ട് ഞങ്ങൾ എന്താ, ഞാൻ എന്റെ പേഴ്സണലായിട്ട് എനിക്ക് എന്താ അച്ചീവ്മെന്റ് ഉണ്ടാകുന്ന പറയുമ്പോൾ, ഞാൻ ഐ ആം ജസ്റ്റ് ലൈക്ക് എനി വൺ എൽസ്, എന്റെ എന്റെ സഹോദരനെയും സഹോദരിയും പോലെ തന്നെയാണ് ഞാനും, എന്റെ സ്നേഹവും എന്റെ ഞാനെന്ന വ്യക്തിയെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെന്റൽ എഫക്ട് ഉണ്ട്. അത് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഈ നമ്മൾ ഈ ഒരാളെ താഴ്ത്തി പറയുകയോ ഒരു അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയെ താഴ്ത്തി പറയുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിമാകുന്ന ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികമായ സമ്മർദ്ദം ഓവർ ടൈം ഇറ്റ് ഈസ് റിയലി ബാഡ്. അത് അനുഭവിച്ചിട്ടുള്ള ആളുമാണ് അത്, അതിന്റെ എഫക്ട്സ് സ്ഥിരമായിട്ട് പബ്ലിക്കിൽ നിന്ന് ചില സമയത്തുള്ള കമന്റ്സും ഒക്കെ അനുഭവിക്കുന്ന ഒരാളുമാണ്. പക്ഷെ അത് ഞാനൊരു വ്യക്തിമായിട്ട് എന്നെ കൺസിഡർ ചെയ്യുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഐ ഹാവ് മൂവ് പാസ്റ്റ് ദാറ്റ്.
ഇതിന്റെ മറുവശമായിരുന്നു സിറോ മലബാർ സഭയുടെ മെൽബൺ രൂപതാ ബിഷപ്പ് മാർ ബോസ്കോ പുതൂർ ചൂണ്ടിക്കാട്ടിയത്. കുടുംബത്തിന്റെ കെട്ടുറപ്പും കുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷിക്കാനായി വിവാഹം എന്നത് സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള ബന്ധം മാത്രമായി തുടരണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്.
വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള തുല്യതയിലുള്ള ഒരു പങ്കാളിത്തമാണ്. അതിൽ നിന്നാണ് ഒരു കുടുംബമുണ്ടാകുന്നത്, മക്കളുണ്ടാകുന്നത്. മക്കൾക്ക് ഒരു പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹവും സംരക്ഷണവും ആവശ്യമാണ്. കുടുംബമാണ് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന ശില എന്ന് വേണമെങ്കിൽ പറയാം. കുടുംബം ഭദ്രമായാൽ സമൂഹവും രാഷ്ട്രവും ഭദ്രമാകും. കുടുംബം ശിഥിലമായാൽ രാഷ്ട്രവും സമൂഹവും ശിഥിലമാകും. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള എന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വിവാഹത്തിന് തുല്യമായിട്ട് സ്വവർഗ വിവാഹം നിയമപരമായിട്ട് അംഗീകരിക്കപ്പെടുമ്പോൾ കുടുംബത്തിന്റെ മൂലക്കല്ല് ഇളകുമെന്നും മക്കൾക്ക് പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹവും സംരക്ഷണവും അനുഭവിക്കാനുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന അവകാശം നിഷേധിക്കപ്പെടുകയുമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് അപകടകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നും ഞാൻ കരുതുന്നു. ഏതൊരു മനുഷ്യനും സമതുലിതമായിട്ടുള്ള വിധത്തിലെ പിതാവിന്റെ യും മാതാവിന്റെയും സ്നേഹത്തിനും സംരക്ഷണത്തിനും ഒക്കെ അവകാശമുണ്ട്. അത് നിഷേധിക്കലാകും അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുമ്പോഴും ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ ഈ വിഷയത്തിൽ രണ്ടു ഭാഗത്തിനും വേണ്ടി വാദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു.
ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു കവനന്റ് ആണ് ബിറ്റ്വീൻ ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിട്ടുള്ളത്. അതിലൂടെ അവരുടെ ബന്ധം മാത്രമല്ല, അതിലൂടെ നമ്മളൊരു സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു, കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നു, ലോകത്തെ രക്ഷിക്കുന്നു, ചിൽഡ്രൻ ഉണ്ടാകുന്നു, വിദ്യാഭ്യാസം. സോ ഞാൻ എപ്പോഴും പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതിപ്പോ മേ ബി ഐ എം നോട്ട് അത്ര ബ്രോഡ് മൈൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം. സെയിം സെക്സിലുള്ള ആൾക്കാരുള്ളവരെ ശാരീരികമായി ബന്ധപ്പെടുക എന്നുള്ളതിന് ആരും തടസ്സമില്ല. അതിപ്പോ തടസ്സമുള്ള പല രാജ്യങ്ങളുണ്ട്. ഈ രാജ്യത്തില് അങ്ങനെ ഒരു പ്രശ്നമില്ല. സെയിം സെക്സിലുള്ള ആൾക്കാരെ ദേ കൻ ലിവ് ടുഗദർ. പക്ഷെ ഒരു ഇതിനൊരു മാരേജിന്റെ ഐഡന്റിറ്റി വേണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശശുദ്ധി മാത്രമാണ് അറിയാത്തത്.
എന്തായാലും അത് ഇവിടെ അലൌഡ് ആണ്. അപ്പം അത് ലീഗലൈസ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. അതായത് ഒരാളുടെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ സ്നേഹം അതിനെ അംഗീകരിക്കുന്നതിന് ഒരു ലീഗൽ ഇത് കൊടുക്കുകയാണെങ്കിൽ റൈറ്റ്സും ഉണ്ടാകും, ഇൻഹെറിറ്റൻസ് ഉണ്ടാകും, അങ്ങനെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുന്നു. അതുകൊണ്ടാണ്
അവരും പ്രകൃതിയുടെ സൃഷ്ടികളാണ്. അവർക്കും സ്നേഹിക്കാനും അല്ലെങ്കിൽ വിവാഹം കഴിക്കാനും ഒക്കെയുള്ള അവകാശം, അധികാരവും സ്വാതന്ത്ര്യവും അവർക്കും ഉണ്ടാവണം. ഇപ്പൊ നിർബന്ധിച്ച് പണ്ടൊക്കെ നമ്മൾ എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്, പല അനുഭവങ്ങളും ഉണ്ട്. നിർബന്ധിച്ച് ഗേ ആയിട്ടുള്ള ഒരാളെ വിവാഹം കഴിപ്പിച്ചു വിടുന്നു, അവരുടെ നമുക്ക് തീർച്ചയായിട്ടും അനുമാനിക്കുക എന്താ സംഭവിക്കും. അവർക്കൊരിക്കലും ജീവിതത്തിൽ വിജയിക്കാനോ വിവാഹ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ അത് സമൂഹത്തെയും നാട്ടുകാരെയും ഉണ്ടാകണം, നാടിനെയും നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരിങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് നീങ്ങുന്നു മാത്രമല്ല.
ഇനി വോട്ടെടുപ്പ് ഫലം വരുന്നതിന്റെ തുടർചലനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. യെസ് വോട്ട് വിജയിക്കുകയാണെങ്കിൽ, അതായത് സ്വവർഗവിവാഹത്തെ അനുകൂലിക്കുന്നവരാണ് കൂടുതലെങ്കിൽ, പാർലമെന്റിൽ ഈ വർഷം തന്നെ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനായി 8 പാർലമെന്റ് സിറ്റിംഗ് ദിവസങ്ങളായിരിക്കും സർക്കാരിന് കിട്ടുക. ഡിസംബർ 7 ഈ വർഷത്തെ പാർലമെന്റ് സമ്മേളനത്തിലെ അവസാന ദിവസം. സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിൽ സ്വവർഗവിവാഹം നിയമവിധേയമാക്കുമ്പോൾ മതവിശ്വാസികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും മാതാപിതാക്കൾക്ക് കുട്ടികളിന്മേലുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും എല്ലാം വ്യവസ്ഥയുണ്ടാകും. എന്നാൽ നടന്നത് ഒരു റഫറണ്ടം അഥവാ ഭരണഘടനാപരമായ ജനഹിത പരിശോധന അല്ല എന്നതിനാൽ ഈ സർവേയുടെ ഫലം നടപ്പാക്കണം എന്ന് ഉറപ്പില്ല. അതായത് ബില്ലിന്മേൽ എം പിമാർക്ക് വോട്ട് ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയും. പക്ഷെ പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കുമ്പോഴും ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു സൂചകമായിരിക്കും ഈ സർവേ ഫലം എന്ന് മാത്രം. അതിനിടെ യാഥാസ്ഥിതിക നിലപാടുകൾ പിന്തുടരുന്ന എം പിമാർ ഒരു ബദൽ ബില്ല് കൊണ്ടുവരുമെന്നും സൂചന നൽകുന്നുണ്ട്. ഇത് യെസ് വോട്ട് വിജയിക്കുകയാണെങ്കിൽ ഉള്ള കാര്യം, ഇനി നോ വോട്ടാണ് വിജയിക്കുന്നതെങ്കിൽ സ്വവർഗവിവാഹം എന്ന വിഷയം തന്റെ സർക്കാരിന്റെ അജണ്ടയിൽ നിന്ന് തൽക്കാലം എടുത്തുമാറ്റുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ഭരണകാലത്ത് മാത്രമല്ല, വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ ആ ടേമിലും. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയാണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ ഈ അഭിപ്രായ സർവേയിലെ ഫലം കണക്കിലെടുക്കാതെ തന്നെ വിവാഹ സമത്വ ബിൽ കൊണ്ടുവരും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.